ശ്രീ എസ് ഡി പ്രിൻസ് എഴുതിയ ലേഖനം കാമുകൻ എന്ന ലേബൽ ഒട്ടിക്കാൻ വരട്ടെ. ആംഗലേയ ഭാഷയിലെ ജഡ്ജ്മെൻ്റൽ എന്ന വാക്കിന് നിർണയ സ്വഭാവമുള്ള എന്നാണ് അർത്ഥം. എന്നാൽ കാര്യങ്ങൾ നിർണയിക്കാനുള്ള ശേഷി എന്നതിലുപരിയായി വേണ്ടത്ര ആലോചനയില്ലാതെ ധൃതിയിൽ നിർണയത്തിലെത്തുന്നു എന്ന ന്യൂനതയാണ് ഈ വാക്കിൽ ഏറെയും പ്രതിഫലിക്കുന്നത്. എഴുത്തിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് ഈ നിർണയശീലം. വാർത്തയെ വായനക്കാരിലേക്ക് ചൂടോടെ എത്തിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ പലരും ഇക്കാര്യം മറക്കും. ഫലമോ, ഉള്ളിലുള്ള മുൻവിധി ചിലപ്പോൾ ലേബലുകളുടെ രൂപത്തിൽ എഴുത്തിൽ തികട്ടി വരും. അങ്ങനെ ഒരു ലേബൽ ഈയിടെ ഒരു വാർത്തയിൽ കണ്ടു. മകളുടെ കാമുകനെ പിതാവ് വെട്ടിപ്പരുക്കേൽപ്പിച്ചു എന്നാണ് ശീർഷകം. വാർത്തയുടെ തുടക്കത്തിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത മകളുടെ കാമുകൻ എന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്. ആണും പെൺകുട്ടിയും ഉൾപ്പെട്ടാൽ കാമുകൻ എന്ന ലേബൽ ഒട്ടിക്കേണ്ടത് കടമയാണെന്ന് ധരിച്ച് വശാലായ ആരൊക്കെയോ ഇന്നും പത്രത്തിലുണ്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നി. സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാക്കെന്ന ബോധം ഇന്ന് ലോകമെങ്ങും പ്രബലമാണ്. കാമുകൻ എന്ന പ്രയോഗം എന്നേ സുഹൃത്തിനും ആൺസുഹൃത്തിനുമൊക്കെ വഴിമാറിയ കാര്യം പത്രത്തിലെഴുതുന്നവർ അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നുമാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി കുട്ടികളുടെ ഗണത്തിലാണ് പരിഗണിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെട്ട വാർത്തയിൽ കാമുകനെന്നൊക്കെ പ്രയോഗിക്കുന്നത് നൈതികതയുടെ ലംഘനമാണ്. അതറിയുന്ന മറ്റു പത്രങ്ങളൊന്നും ആ പ്രയോഗത്തിന് മുതിർന്നില്ല. പകരം മകളുടെ സുഹൃത്ത്, യുവാവ് എന്നൊക്കെയാണ് അവർ എഴുതിയത്. കാരണം കാലം മാറിയത് അവരറിയുന്നു. അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്നവർക്ക് എന്ത് ലേബലാവും ചേരുക? മക്സസേയും റാംസസേയും. സംഭവിക്കുന്നത് മാത്രമല്ല, സംഭവിക്കാത്തതും വാർത്തയാകും. ചിലപ്പോൾ നടക്കാത്തതിനാവും നടന്നതിനേക്കാൾ പ്രാധാന്യം കിട്ടുക. ചിലരുടെ അസാന്നിധ്യം സാന്നിധ്യത്തെക്കാൾ ശ്രദ്ധിക്കപ്പെടും. അവാർഡ് കാര്യവും ഇങ്ങനെ തന്നെ. സ്വീകരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വാർത്താ പ്രാധാന്യം നിരസിക്കുമ്പോൾ കിട്ടിയെന്നിരിക്കും. ഓർമ്മയിലെത്തുന്നത് പ്രശസ്ത കവി ഡോക്ടർ അയ്യപ്പ പണിക്കർക്കുള്ള അവാർഡും ചാനൽ സംഘവുമായി കമ്മറ്റിക്കാർ വീട്ടിൽ ചെന്നതാണ്. വാതിൽ തുറന്ന കവി ദയവായി ശല്യം ചെയ്യരുതേ എന്നപേക്ഷിച്ച് വാതിലടച്ചത് സകലയിടത്തും വാർത്തയായി. അടുത്തകാലത്ത് മാധ്യമങ്ങളിൽ ചർച്ചയായ ഒന്നാണ് മാഗ്സസേ അവാർഡ്. മുൻമന്ത്രി കെ ശൈലജ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയിൽ മാഗ്സസേ എന്നതിന് ഒരിടത്ത് റാംസസേ എന്ന് കണ്ടു. റമൺ മാഗ്സസേ എന്നെഴുതി വന്നപ്പോൾ റാംസസേ എന്നായി പോയതാകാം. അടുത്ത ദിവസം പത്രം തിരുത്തു കൊടുത്തത് നല്ല കാര്യം. സോറി റോബർട്ട്. യന്ത്രമനുഷ്യന് ഇംഗ്ലീഷിൽ റോബോട്ട് എന്നാണ് വാക്ക്. പലരും റോബോട്ട് എന്നും ചിലർ റോബോ എന്നും ഉച്ചരിക്കും. തമിഴിൽ അയാൾ യന്ത്രനാണ്. പദമെന്ന നിലയിൽ യന്ത്രനാണല്ലോ സുന്ദരനെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വാർത്ത കണ്ടത്. അധ്യാപക വൃത്തിയിൽ റോബോട്ടുകളുടെ സാന്നിധ്യം. റോബോട്ടിനൊപ്പം റോബർട്ട് എന്നു പേരുള്ളവരും ക്ഷമിക്കും എന്ന് കരുതാം. ഴാ മുതൽ കുഴി വരെ. ഈയിടെ ഒരു പത്രത്തിൽ ഇതിഹാസ വീഴ്ച എന്നൊരു ശീർഷകം കണ്ടു. അതിൽ വീഴ്ചയുടെ ഴാ വരിയിൽ നിന്നും ഒരൽപ്പം താഴേക്ക് വീണുകിടക്കുന്നു. അക്ഷരങ്ങളെ അങ്ങനെ വിന്യസിച്ചതിലൂടെ വീഴ്ചയുടെ പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. മുമ്പൊരിക്കൽ തലപ്പന്ത് കളി എന്നതിലെ ക ഒരു പന്ത് കൊണ്ട് സ്ഥാനം തെറ്റിയ നിലയിൽ അച്ചടിച്ച് കണ്ടിരുന്നു. ഈ വർഷത്തെ ബുക്കർ ലോങ് ലിസ്റ്റിലെ മാഡി മോർട്ടിമറുടെ മാപ്സ് ഓഫ് അവർ സ്പെക്ടാക്കുലർ ബോഡീസ് മറിച്ചു നോക്കുമ്പോൾ അവിടെയും കണ്ടു ഇങ്ങനെയൊരു പരീക്ഷണം. ഒരു അധ്യായത്തിന്റെ ശീർഷകം ലീക്ക് എന്നാണ്. അതിന്റെ അവസാന അക്ഷരം ഒരു വരി താഴേക്ക് ഞാന്ന് കിടക്കുന്നു, ഏതാണ്ട് ചോർന്നു പോയ രീതിയിൽ. മറ്റൊരു പേജിൽ ഒരാൾ താങ്ക് യു എന്ന് നീട്ടി പറയുന്നുണ്ട്. അക്ഷരങ്ങൾ ആവർത്തിച്ചും ചെറുതായി ചെറുതായി വന്നും ചൂളം വിളിക്കുന്ന പ്രതീതി ഉണ്ടാക്കാനൊരു ശ്രമം. വായനയെ രസകരമാക്കാൻ ഗ്രാഫിക് സാധ്യതകളെ ഏതറ്റം വരെ ഉപയോഗിക്കുമെന്ന് വരും കാലങ്ങളിൽ കണ്ടറിയണം. വീഴ്ചയിലെ ഴാ പോലെ കുഴിയിലും ഒരു ഴാ ഉണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിച്ചത് ഒരു പത്രത്തിലെ ശീർഷകമാണ്. ഒരു ജീവൻ കൂടി റോഡിലെ കുഴിയെടുത്തു. റോഡിലെ കുഴി ഒരു ജീവൻ കൂടി എടുത്തെന്നോ റോഡിലെ കുഴിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞെന്നോ പറയുന്നതായിരുന്നു ഭേദം. ഇവിടെ ആർ കുഴിയെടുത്തതുപോലെ. കയ്യൂക്ക് കാണിച്ചതുകൊണ്ടല്ല ജനങ്ങൾ ഒപ്പം നിന്നത് എന്നൊരു പത്രത്തിൽ കണ്ടു. കയ്യൂക്ക് എന്നാൽ കൈക്കരുത്ത് എന്നാണ് അർത്ഥം. പക്ഷേ അത് എഴുതേണ്ടത് കയ്യൂക്ക് എന്നാണ്. കയ്യൂക്കിലെ യൂക്കിന് ഊക്ക് തീരെ പോരാത്തതുപോലെ തോന്നുന്നു.